തേടിയതും നേടിയതും. പണ്ട് ഒരു വീട്ടിലെ വിധവയായ ഒരമ്മച്ചി ഉണ്ടായിരുന്നു. ആ അമ്മച്ചിയുടെ പേര് അന്നമ്മ എന്നായിരുന്നു. അമ്മച്ചിക്ക് രണ്ടാൺമക്കളുണ്ടായിരുന്നു, സാബുവും സിബിയും. വിധവയായ പാവപ്പെട്ട അമ്മച്ചിയുടെ മക്കളായിരുന്നതുകൊണ്ട് ഭക്ഷണത്തിനും വസ്ത്രത്തിനും ആ കുഞ്ഞുങ്ങൾ ഒത്തിരി ബുദ്ധിമുട്ടിയിരുന്നു. ജീവിതത്തിൽ പ്രതികൂലത്തെ കണ്ട് ഭയപ്പെട്ട് കരഞ്ഞ് കരഞ്ഞ് ജീവിതം കഴിക്കുവാനല്ല, യേശുവിലുള്ള വിശ്വാസത്തോടും ധൈര്യത്തോടും സകല പ്രതികൂലങ്ങളെ നേരിടണമെന്ന് അന്നമ്മ തീരുമാനിച്ചു. ആരോടും അന്നമ്മച്ചിക്ക് ഒരു പരിഭവുമില്ല. രാവിലെ അയൽവീടുകളിൽ ചെന്ന് ജോലി ചെയ്ത് അവർ തങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്തി. കുഞ്ഞുങ്ങളുടെ പേര് നിങ്ങൾ ഓർക്കുന്നോ? സാബുവും സിബിയും. തൻ്റെ വിശപ്പ് അമ്മച്ചി അങ്ങ് മറക്കും. എന്നിട്ട് കിട്ടുന്ന ഭക്ഷണം അമ്മച്ചി തൻ്റെ കുഞ്ഞുമക്കൾക്കായി കരുതി വെച്ചു. അമ്മയെപ്പോലെ തന്നെ അമ്മയുടെ പെരുമാറ്റം കണ്ട് വളർന്ന ഈ രണ്ടാൺമക്കളും അവരാലാവുന്ന ജോലികൾ ചെയ്ത് അമ്മച്ചിയെ സഹായിച്ചു. പണക്കാരുടെ മക്കളുടെ പഴയ ഉടുപ്പ് പുതിയ ഉടുപ്പിടുന്നതിനേക്കാൾ സന്തോഷത്തോടെ അവർ ഇട്ടു. അവരുടെ കീറിയ പുസ്തകം ഉപയോഗിച്ച് ഇവർ സന്തോഷത്തോടെ പഠിച്ചു. അമ്മച്ചി ആ വീട്ടിൽ നിന്ന് കൊണ്ടുതരുന്ന ഭക്ഷണം രുചിയോടെ ഈ കുഞ്ഞുങ്ങൾ കഴിച്ചു. അവർക്ക് എന്ത് കിട്ടിയാലും അതിൻ്റെ ഒരു പങ്ക് അവരമ്മച്ചിക്ക് വേണ്ടിയും സൂക്ഷിച്ചു വച്ചിരുന്നു. അങ്ങനെ പരസ്പരം മൂന്ന് പേരും കരുതി അവർ ഒന്നിച്ച് സന്തോഷത്തോടെ മുമ്പോട്ട് ജീവിച്ചു. നല്ല മാർക്കുകൾ വാങ്ങി ഇവർ ജയിക്കുകയും ചെയ്തു. വിവേകമുള്ള അന്നമ്മച്ചി ജോലി ചെയ്യുന്ന വീട്ടിൽ തീയിടാൻ കൊടുക്കുന്ന പഴയ കടലാസുകൾ പോലും തുറന്നു നോക്കി പരിശോധിച്ച് തൻ്റെ മക്കൾക്ക് വിദ്യാഭ്യാസത്തിന് അറിവിന് പ്രയോജനമുള്ള പുസ്തകങ്ങളാണോ കടലാസുകളാണോ എന്ന് ശ്രദ്ധിച്ചതിന് ശേഷം മാത്രമേ തീയിടുകയുള്ളൂ. പ്രയോജനമുള്ളതാണെങ്കിൽ അമ്മച്ചി അതെടുത്ത് അമ്മച്ചിയുടെ കുഞ്ഞുങ്ങൾക്ക് വൈകിട്ട് വരുമ്പോൾ വീട്ടിൽ കൊണ്ട് കൊടുക്കും. ജീവിതത്തിൽ എന്തെങ്കിലും നിങ്ങൾക്ക് നേടണമെങ്കിൽ തേടേണ്ടവനെ നേടണമെന്ന് അമ്മച്ചി മുന്നമേ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചിരുന്നു. ജീവിതത്തിൽ എന്തെങ്കിലും നിങ്ങൾക്ക് നേടണമെങ്കിൽ തേടേണ്ടവനെ തേടണം എന്ന് അമ്മച്ചി പഠിപ്പിച്ചിരുന്നതിനാൽ അവർ സാബും സിബിയും എന്നും രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥന മുടക്കിയിരുന്നില്ല. അറിവ് ലഭിക്കാനുള്ള മാർഗം തേടുന്നത് കൂടാതെ തേടി ലഭിച്ചത് ഹൃദയത്തിൽ സൂക്ഷിക്കുവാനും അമ്മച്ചി മക്കളെ പഠിപ്പിച്ചിരുന്നു. അമ്മ അടുക്കള ജോലിക്ക് പോകുമ്പോൾ എട്ടാം ക്ലാസ്സുകാരനായ സാബുവും ആറാം ക്ലാസ്സുകാരനായ സിബിയും തങ്ങളാൽ കഴിയുന്ന ജോലികൾ ചെയ്തിരുന്നു അടുത്ത ഒരു ചായക്കട. ചായക്കടയുടെ ഉടമസ്ഥനായ ചാക്കോച്ചേട്ടന് ഈ കുഞ്ഞുങ്ങളെ വലിയ ഇഷ്ടമായിരുന്നു. അനുസരണമുള്ള കുഞ്ഞുങ്ങൾ, എല്ലാം വൃത്തിയായി ചെയ്യുന്ന കുഞ്ഞുങ്ങൾ. അതുകൊണ്ട് കട ഉടമയായ ചാക്കോച്ചേട്ടന് ഇവരെ വലിയ ഇഷ്ടമായിരുന്നു. പണ്ട് കാലത്ത് ഒരു ചായക്കടയുടെ പ്രത്യേകത എന്ന് പറയുന്നത് രാവിലെ റേഡിയോ അങ്ങ് ഓണാക്കും. ഇപ്പം കടയുടമ തൻ്റെ റേഡിയോ രാവിലെ തന്നെ പ്രവർത്തന നിരതമാക്കുമ്പോൾ റേഡിയോയിലുള്ള സകല പ്രോഗ്രാമുകളും ഈ കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കും. റേഡിയോയിലെ വാർത്തകൾ, ചർച്ചകൾ, കവിതകൾ, കവിതാ പാരായണങ്ങൾ, ഇതെല്ലാം അവർ ശ്രദ്ധിക്കുമായിരുന്നു. ശ്രദ്ധിക്കുക മാത്രമല്ല, കേട്ടത് ഗ്രഹിക്കാനും അവർ മറന്നില്ല. വിശ്വസ്തരായ ഈ കുട്ടികളുടെ പ്രവൃത്തി അനുദിനം ചാക്കോച്ചേട്ടനെ സന്തോഷിപ്പിച്ചു. ഇവരുടെ വീടിനടുത്താണ് ഗോവിന്ദൻ മുതലാളിയുടെ വീട്. മുതലാളിയുടെ മകനെ സംഗീതം പഠിപ്പിക്കാൻ 5 മണിയാകുമ്പോൾ ഗുരു എത്തുമെന്ന്, സംഗീത അധ്യാപകൻ എത്തുമെന്ന് ഇവർക്കറിയാമായിരുന്നു. വൈകിട്ട് 5 മണിക്ക് കുട്ടികൾ സ്കൂളിൽ നിന്ന് വന്നാൽ വേഗത്തിൽ ചായക്കടയിലെ ജോലി തീർത്ത് മുതലാളിയുടെ ഭവനത്തിലെ സംഗീതാഭ്യാസം കേൾക്കുവാൻ അവരുടെ വീടിൻ്റെ ഒരേറമ്പിൽ ശ്രദ്ധയോടെ ഇരുന്ന് ആ ബംഗ്ലാവിൽ പഠിപ്പിക്കുന്നത് അവർ കേട്ട് പഠിക്കാൻ തുടങ്ങി. അങ്ങനെ സംഗീതവും സാബുവും സിബിയും പഠിച്ചെടുത്തു. സംഗീതവും അവർക്ക് വഴങ്ങിക്കൊടുത്തു. എല്ലാ വിഷയങ്ങൾക്കും നല്ല മാർക്കോടുകൂടെ ഈ കുഞ്ഞുങ്ങൾ പാസായി. സ്കൂളിലെ അധ്യാപകർക്ക് ഇവർ ഏറ്റവും ഇഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളായി. അധ്യയന വർഷം കലാ കായിക മത്സരങ്ങൾക്കും പാഠ്യവിഷയങ്ങൾക്കും മുൻപന്തിയിലായിരുന്ന ഈ കുട്ടികളെ ഏറ്റവും നല്ല പ്രതിഭകളായി തിരഞ്ഞെടുക്കുകയും ചെയ്തു. വിദ്യാലയ വാർഷികത്തിൽ പ്രധാന അതിഥിയായി എത്തിയത് ഹാബേലച്ചനായിരുന്നു. സാമൂഹ്യ പ്രവർത്തകനായ അച്ഛൻ ഈ കുട്ടികളോട് താൽപ്പര്യം തോന്നിയിട്ട് അവരെക്കുറിച്ച് പ്രധാന അധ്യാപികയോട് ചോദിച്ച് മനസ്സിലാക്കി. വിധവയായ അന്നാമ്മ എന്ന് പറയുന്ന പാവപ്പെട്ട ഒരു സ്ത്രീയുടെ മക്കളാണെന്നും അവർക്ക് പഠിക്കാൻ താല്പര്യമുണ്ട്, നിവൃത്തിയില്ലെന്നും എല്ലാം പ്രധാന അധ്യാപിക ഹാബേലച്ചനെ അറിയിച്ചു. ഹാബേലച്ചൻ സന്തോഷത്തോടെ ഈ കുഞ്ഞുങ്ങളെ സാമൂഹ്യ സംഘടനക്കാർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. അങ്ങനെ അവരിൽ നിന്ന് ലഭിച്ച സ്പോൺസർഷിപ്പോടെ ഈ കുട്ടികൾ പഠിക്കാൻ തുടങ്ങി. സർക്കാരിൻ്റെ ധനസഹായവും സാമൂഹ്യ പ്രവർത്തകർ ഇവർക്ക് വാങ്ങി നൽകി. അങ്ങനെ പഠിച്ച് 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 സാബു ശാസ്ത്ര രംഗത്തും സിബി വൈദ്യശാസ്ത്ര രംഗത്തും പ്രഗത്ഭരായി തീർന്നു. ഇവരുടെ ഉയർച്ചയുടെ രഹസ്യം ആര് ചോദിച്ചാലും നിറകണ്ണുകളോടെ അവർ പറയും, ഞങ്ങളുടെ അമ്മച്ചിയാണ് ഞങ്ങളെ ഈ നിലയിലെത്താൻ സഹായിച്ചത്. അമ്മച്ചി കൊടുത്ത ഉപദേശം ഈ കുഞ്ഞുങ്ങൾ മറന്നില്ല. എന്താ അമ്മച്ചി കൊടുത്ത ഉപദേശമെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ഈ ലോകത്തിൽ എന്തെങ്കിലും നേടണമെങ്കിൽ തേടേണ്ടവനെ തേടുക. അതിനാൽ സാബും സിബിയും രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കുമായിരുന്നു. പഠിക്കുന്നതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിക്കുമായിരുന്നു. അറിവ് വർദ്ധിപ്പിക്കാൻ അവർക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെയാണ് അവർ വലിയ വിദ്യാസമ്പന്നരായി തീർന്നത്. മക്കളെ, അന്നമ്മച്ചിയുടെ ഉപദേശം നിങ്ങൾ സ്വീകരിക്കുമോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? സ്കൂൾ ബസ് വരുമ്പോൾ ഓടിയിറങ്ങിയോ പോകുന്ന സ്വഭാവം നിർത്തിയിട്ട് രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം. നിങ്ങൾ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ തന്നെ പ്രാർത്ഥിക്കണം. പഠിക്കാനുള്ള ബുദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, കൂട്ടുകാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അധ്യാപകർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഏത് വഴിയിലും അറിവ് സമ്പാദിക്കാൻ, പത്രത്തിൽ കൂടെ ആയാലും ന്യൂസ് വായിച്ചായാലും ന്യൂസ് കേട്ടായാലും നല്ല കാര്യം ആര് പറഞ്ഞാലും അത് കേൾക്കുവാനും ഗ്രഹിക്കുവാനുമുള്ള സന്മനസ് നിങ്ങൾക്കുണ്ടായാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഉയരുവാൻ കഴിയും. നേടുവാനായി തേടുക. കഠിനാധ്വാനം നിങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തും. അതിനായി കുഞ്ഞുങ്ങളെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ബൈബിൾ സ്റ്റഡിക്ക് വേണ്ടി ഈ കഥ തയ്യാറാക്കിയത് ശാന്തമ്മ വർഗീസ്.